അതിന്റെ കുറച്ചേറെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. നമുക്കിന്ന് അത് തുടർന്ന് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് കാണാം. വിശുദ്ധ സഭയുടെ വേദപുസ്തക അടിസ്ഥാനം, ആരാധനയിലെ വേദപുസ്തക അടിസ്ഥാനം എന്നുള്ള വിഷയമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-20 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. ഇന്ന് ഇന്ന് വേദപുസ്തകം വായിച്ച് സഹായിക്കുന്ന ആരാ? വെൽക്കം. അപ്പോ നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളും കൂടി നമുക്ക് നോക്കാം. നമ്മള് ആരാധനയില് ധാരാളം വാക്യങ്ങൾ നമ്മൾ കണ്ടു. ദൈവമാതാവിനോടുള്ള ഉക്കിലെയും വിശുദ്ധന്മാരുടെ ഉക്കിലെയും വാങ്ങിപ്പോയ വൈദികരുടെ ഉക്കിലെയും ശ്രീപാടെ ഉക്കിലിയോനെ വാങ്ങിപ്പോയവരുടെ ഉക്കിലിയോനെ ഓരോ സ്ലീഹ യജമാനും വരുമെന്ന നേരത്ത് രാജ്യത്തിൻ വാതിൽ കുറ്റിമതികൾക്കിരുളിൽ ഭാഗ്യനിധി അറിയാമേ ഞാൻ സത്യപ്രഭയെന്നുടയന്തൻ ജീവകരം മൃതികരമെന്ന ഭൂവിലെ ശേഷം പ്രാപ്പികളെ കണ്ടേശായ മൂടുപടം പടി മോതിരമിവയാൽ മോദിക്കേട്ടവരനാഥ മൃതനെ പോലെ ഞാൻ വിസ്മൃതനായി തുടങ്ങി ധാരാളം കാര്യങ്ങൾ കണ്ടു. എന്നാ ആത്മാവിനെ നിങ്ങളിൽ ഉയർത്തുന്നേന്നാഥ എന്നുള്ളതും കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 25 സങ്കീർത്തനം 1 മുതൽ ഉള്ള വാക്യങ്ങൾ Psalms 25:1 onwards ഒന്ന് വായിച്ചാട്ടാൻ്റെ പ്ലീസ്.
യഹോവെ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്.
എല്ലാത്മാവിനെ നിങ്ങളിൽ ഉയർത്തുന്നുയർത്തുന്നുയ്യ നീ എൻ ശരണം ലജ്ജിക്കരുതേ. ഞാൻ വൈരികൾ എന്നെ ചൊല്ലിപ്പുകഴരുതേ. ലജ്ജിക്കരുതേ നിന്നാശ്രിതരാരും. മോദിസായി നമ്മള് പാടുന്നതായ നമ്മൾ പൗനകൂദാശയിൽ പാടുന്നതായ കാര്യമാണ്. അപ്പൊ അങ്ങനെ വിളിവ് നിറഞ്ഞ ഒരു ഈശോ നാം ദൈവസുതന്മാരായിടുവാൻ അവിടെ മുതൽ നമുക്ക് കുറച്ച് വാക്യങ്ങളോടൊന്ന് കാണാം. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നത്താതരയോർക്കേണം. നമ്മൾ തന്നത്താതരെന്ന് പാടും. അങ്ങനെ തന്നത്താതരെന്ന് പാടരുത് കേട്ടോ. ചൊല്ലിത്തന്ന താതര ഓർക്കണമെന്നാണ് പാടുന്നത്. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി. അവരുടെ ജീവിതകാലത്ത് നമ്മളോട് പറഞ്ഞു തന്നവർ, ചൊല്ലി തന്നവർ. ഇന്ന എന്ന് തന്നെ ഉച്ചരിക്കണം. ഇന്നാന്ന് എഴുതുന്നതിന് രണ്ട് ഉച്ചാരണമുണ്ട്, ഇന്നായോണ്ട് ഇന്നായോണ്ട്. അത് മാറിപ്പോകുന്ന ഉണ്ട്. ചൊല്ലി തന്ന താതരെ ഓർക്കണം എന്നുള്ളത് എബ്രായ ലേഖനം 13:7 വാക്യം. അത് നമ്മൾ വായിച്ചതാണ് കഴിഞ്ഞ ആഴ്ചയില്. നിങ്ങളോട് ദൈവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്ത് കൊള്ളുകയും അവരുടെ ജീവാവസ്ഥാനം ഓർത്ത് വിശ്വാസം അനുകരിപ്പി. Hebrews 13:13. അത് നമ്മൾ കണ്ടതാ. ഇനിയും ദൈവത്തിൻ പുത്രനെ മറിയാമുത്ഥാനത്തിൻ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൾ. തോട്ടായിരുന്നു അല്ലേ? യോഹന്നാൻ സെയിന്റ് ജോൺ Chapter 20:2 onwards.
അവൾ ഓടി സിമോൻ പത്രോസിന്റെയും യേശുവിന്റെ പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിൻ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു.
ഏഴുവരെയുള്ള വാക്യങ്ങളിലാണ് ആ സംഭവം പറയുന്നത്. അതാണ് ദൈവത്തിൻ പുത്രനെ മറിയ മുത്താനത്തിൽ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൾ തോട്ടത്തിൽ. നീ എന്തിനു കരയുന്നു? ആരേ ആരായുന്നു? കരയുന്നോരേ ആരായുന്നു എന്ന് ഒത്തിരി പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ പാടരുത്. കരയുന്നോരേ ആരായുന്നു എന്നല്ല. നീ എന്തിനെ, രണ്ട് കാര്യങ്ങൾ ചോദിക്കുക. നീ വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനു കരയുന്നു? ആരെയാ നീ നോക്കുന്നത്? ആരെ ആരായുന്നു? രണ്ട് ചോദ്യങ്ങളാ കേട്ടോ. നീ എന്തിനു കരയുന്നു? ആരേ ആരായുന്നു എന്നതിനെന്നാഥനെ അവർ കൊണ്ടെങ്ങോ പോയെന്നാൾ. തനവളി മറിയാമേ. എത്രയോ മനോഹരമല്ലേ? പാടിക്കൊണ്ടിരുന്ന നമ്മുടെ സമയം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അടുത്തതിലേക്ക് പോകുന്നു. അത് തന്നെയാ അടുത്തതും. അത് അതിനോട് ചേർന്ന് വരുന്ന കാര്യം തന്നെയാണ്. നാൾ നിൻ ഗബറിങ്കൾ ദൂതന്മാർ കൊണ്ടും വെള്ളങ്കി ശിഷ്യകൾ ധൂപസുഗന്ധ കൂട്ടുകളോടും പോയി. അത് ആ പാട്ട് യോഹന്നാൻ 20:12-13 വാക്യങ്ങളാണ്. അതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കാം.
യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലക്കിലും ഒരുത്തൻ കാൽക്കിലും ഇരിക്കുന്നത് കണ്ടു.
മതി, അതാ സംഭവം. പിന്നെ ശമോൻ ഗീപ്പാ യോഹന്നാനോട് മുന്നിച്ചിനാൾ മുതലേ കൂടി യാക്കോബാനന്ദിച്ചു റോമാ തൃപ്തിപ്പെട്ടു മത്തായി സ്തോത്രം പാടി. ശമോൻ ഗീപ്പാ പത്രോസും യോഹന്നാനും കൂടെ ഒന്നിച്ചിനാൾ ആ കബറയുടെ മതിലേ കൂടി ഓടിപ്പോയെന്നവര്. ഇത് പാട്ടുകളല്ലാതെ വേദോസ്താടിസ്ഥാനോ വായിച്ച് 20 അതിനകത്തുണ്ടല്ലോ ആ വാക്യം വായിച്ച് 3 മുതലുള്ള വാക്യമായിരിക്കും. 3 മുതൽ വായിച്ച് 3-5 വരെ
അതുകൊണ്ട് പത്രോസും മറ്റു ശിഷ്യനും പുറത്തേക്ക് കല്ലറകൾ ചെന്നു ഇരുവരും ഒന്നിച്ച് ഓടി. ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറകളിലെത്തി.
താങ്ക് യു. അതിന്റെ ബാക്കി പശ്ചാത്തലമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. യോഹന്നാനുണ്ടായ വലിയൊരു മാറ്റമാണ് അവിടെ. ആദ്യം ഓടി ചെന്നെങ്കിലും അദ്ദേഹം അവിടെ നിന്നു. എന്നിട്ട് പിന്നെ പത്രോസ് കയറി കഴിഞ്ഞാൽ അദ്ദേഹം കയറി എന്നൊക്കെ നമ്മൾ കണ്ടു. ഏതാ മറിയമ്മനെ 3 ദിവസം വീട്ടിൽ സ്വീകരിച്ചപ്പോൾ യോഹന്നാനുണ്ടായ മാറ്റമാണ് നമ്മൾ കണ്ടത്. യെശബദി മക്കളിൽ ഒരാളാണ് യോഹന്നാൻ. യാക്കോവും യോഹന്നാനും അതിലെ കൊച്ചു ബെന്യാമീനാണ് യോഹന്നാൻ. ആ യോഹന്നാനാണ് ആദ്യം ഓടി ചെന്നത്. പക്ഷെ നേരത്തെ വലത്തു വടത്ത് ഇരിക്കണമെന്ന് പറഞ്ഞ യോഹന്നാൻ ഇപ്പം മാറി നിൽക്കുന്നു. പത്രോസ് കയറി കഴിഞ്ഞിട്ടാണ് കയറി. അതായിട്ട് വായിക്കുമ്പോൾ എല്ലാം വീണ്ടും വിശദീകരിക്കുന്നില്ല. അപ്പൊ അതാണ് ആ പാട്ട്. ശമോൻ ഗീപ്പാ യോഹന്നാനോട് മുന്നിച്ചിനാൾ ആ കബറിടെ മതിലേ കൂടി. കണ്ടോ? അപ്പൊ അത്ര മനോഹരമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെയാണ്. മോചന മതിനായി പാപികളെ വരുവിൻ യാചിപ്പീൻ, മുക്തന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻവാതിൽ യാചിക്കുന്നോൻ പ്രാപിക്കും, അന്വേഷിപ്പോൻ കൈക്കൊള്ളും. ആസ്ക് നോക്ക് സ്പീക്ക് ആസ്ക് സീക്ക് നോക്ക് 3 കാര്യങ്ങൾ. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുകി. ലൂക്കോസ് 11:19. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 11 വേഴ്സ് നമ്പർ 9 വൈസ്. സെയിന്റ് ലൂക്ക് 11:9.
യാചിപ്പിന് എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കും എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുകി എന്നാൽ നിങ്ങൾക്ക് തുറക്കും.
കണ്ടോ? ഇത് ഈ വചന ഇതെല്ലാം വചനം ഓരോന്നും എടുത്താ വചനങ്ങളാണ് കേട്ടോപം. നിലവിളിയാൽ നീ നീക്കിയല്ലോ. ഓ, നിനുവയരോട് ഭയങ്കര ദേഷ്യമായിരുന്നു കർത്താവിന്. എന്നാൽ അവരുടെ കണ്ണുനീര് കണ്ടപ്പം ദൈവം അത് നീക്കി, ആ കോപം നീക്കി കളഞ്ഞു. അനുവ വായിക്ക് യോന ചാപ്റ്റർ നമ്പർ 3:5. യോന 3:5.
എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു.
അങ്ങനെ വന്നപ്പോ 9 വാക്യം വായിച്ചു. 9 വാക്യം 9:10.
ദൈവം വീണ്ടും അനുഭവിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുഭവിച്ച് അത് വരുത്തിയതുമില്ല.
നിലവയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ. ഇതെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചേക്കുന്നു. കണ്ടോ? അഹറോന്റെയും മരണത്തെ നീക്കിയ ഫിനഹാസിൻ പ്രാർത്ഥനയും പോൽ. ലെവിറ്റിക്കസ് ചാപ്റ്റർ നമ്പർ 9 വേഴ്സ് നമ്പർ 22 ത്രൂ 24. ലേവ്യ 9:22 മുതൽ 24 വരെ.
പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവരിറങ്ങിപ്പോന്നു. മോശെ അഹരോൻ സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. യഹോവയുടെ
അഹരോന്റെയും അഹരോന്റെ പ്രാർത്ഥന, അത് ദൈവം പ്രീതിപ്പെട്ടു, ആശീർവാദം കിട്ടിയ കാര്യം അവിടെ വായിക്കുന്നു. എന്റെ 9 വിശദമായിട്ട് അത് വായിക്കുന്നുണ്ട്. ഇനി സാംസ് 106:28-29:30 സങ്കീർത്തനം 106:28 മുതൽ 30 വരെ വായിച്ചു. ഫിനഹാസിന്റെ കാര്യമാണ് പറയുന്നത്. ഫിനഹാസ്
ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു. പെട്ടെന്ന് ഒരു ബാധ അവർക്ക് താക്കി. അപ്പോൾ ഫിനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാകുകയും ചെയ്തു.
ഫിനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാകുകയും ചെയ്തു. ഈ സംഭവം വായിക്കുന്നു നമ്പേഴ്സ് ചാപ്റ്റർ നമ്പർ 25 വേഴ്സസ് 1 ഓൺവേഴ്സ്. സംഖ്യ 25:1 മുതൽ വായിക്കുക. എടുത്തോണം, കിട്ടിക്കഴിയുമ്പോൾ വായിച്ച് തുടങ്ങിക്കോണം കേട്ടോ. ഞാൻ വായിച്ചു തുടങ്ങാം. ഇസ്രയേൽ സിറ്റിമിൽ പാർക്കുമ്പോൾ ജനം മോവാബിയ സ്ത്രീകളുമായി പരസ്യം കണ്ടുതങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇതാ സങ്കീർത്തനത്തിൽ പറഞ്ഞു ബാൽ പെയോരിനോട് ചേർന്നു എന്ന് പറയാം. ഇസ്രയേൽ ബാൽ പെയോരിനോട് ചേർന്നു, കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നു 3 വാക്യം. നമ്പേഴ്സ് നമ്പർ 25:3. യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട് ജനത്തിന്റെ തലവന്മാരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രയേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളയുക എന്ന് കൽപ്പിച്ചു. ഇത് പലർക്കും ഉള്ള സംശയം എന്തായി ഫിനഹാസിന്റെ പ്രാർത്ഥന എന്നാന്ന് അറിയാൻ മേല. അതുകൊണ്ട് ഞാൻ ഒന്ന് വിശദീകരിക്കും. ബാക്കി വായിച്ചു, എടുത്തെങ്കിലും വായിച്ചു.
യഹോവ മോശയോട് ജനത്തിന്റെ തലവന്മാരെ ഒക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളവ എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രായേൽ ന്യായാധിപന്മാരോട്, നിങ്ങൾ ഓരോരുത്തർ താന്താന്റെ ആളുകളിൽ ബാൽ പെയോരിനോട് ചേർന്നവരെ കൊല്ലുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിൽകൾ കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുകയും ഒരു ഇസ്രായേലിൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതന്റെ മകനായ ഇലയാസറിന്റെ മകൻ ഫിനഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യയിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിലൊരു കുന്തമെടുത്ത് ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കൂട്ടി. അപ്പോൾ ബാഹ ഇസ്രായേലിനെ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ബാഹ കൊണ്ട് മരിച്ചു പോയവർ 24,000 പേർ.
അതെ, ദൈവത്തിന്റെ വലിയ ശിക്ഷ 24,000 പേര് മരിച്ചു കിടക്കുക. അപ്പോ ഫിനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി. ഇതാണ് നമ്മൾ പാടുന്ന ഫിനഹാസിൻ പ്രാർത്ഥനയും പോലെ നമ്മൾ പാടുന്നത്. ഇതെങ്ങനെ പ്രാർത്ഥനയായത്? അത് പ്രാർത്ഥനയായത് അതിന്റെ 10 മുതലുള്ള വാക്യം താഴോട്ട് വായിക്കും. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഞാൻ എന്റെ തീക്ഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതന്റെ മകനായ എലിയാസറിന്റെ മകൻ ഫിനഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീക്ഷ്ണതയുള്ളതിനായി എന്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എന്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തന്റെ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയുള്ളവനായി ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യപൗരോഹിത്യത്തിന് നിയമമാകുന്നു എന്ന് നീ പറയണം. അപ്പൊ ഫിനഹാസിനെ നിത്യ ഒരു പൗരോഹിത്യത്തിന്റെ നിയമത്തിലേക്ക് കൊണ്ടുവന്നു ദൈവം. മിദ്യാനി സ്ത്രീയോടുകൂടെ കൊന്ന ഇസ്രയേലിനെ സിമ്രി എന്ന് പേർ, ആ മിദ്യാനി സ്ത്രീക്ക് കൊസ്ബി എന്ന് പേർ. അങ്ങനെ വായിച്ചാൽ അത് അവസാനിക്കില്ല. അപ്പൊ ദൈവം അതിൽ പ്രീതിപ്പെടുക. കാരണം ഇത് വേറെ അർത്ഥമൊന്നും കൽപ്പിക്കണ്ട. തിന്മയെ നമ്മുടെ മുമ്പിൽ നീക്കി കളഞ്ഞാൽ ദൈവപ്രീതി ഉണ്ടാവും. തിന്മയെ നമ്മുടെ മുമ്പിൽ നീക്കി കളഞ്ഞാൽ ദൈവപ്രീതി. അത് അങ്ങനെ ഒരു ശിക്ഷ, ചില കാര്യങ്ങൾ അങ്ങനെ മക്ക കിട്ട് ചിലപ്പോ തല്ലൂക്ക് നമ്മൾ കൊടുക്കും. അതൊക്കെ ബാലശിക്ഷകൾ പോലെ ഒരു ജനത്തെ നന്നാക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം എടുത്തതായ തീരുമാനങ്ങളാണ്. അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്, നമ്മളോട് ദൈവം കൽപ്പിച്ചതിന് വള്ളി പുള്ളി വിടാതെ അനുസരിച്ച് മുൻപിലേക്ക് പോകുവാൻ തക്കവണ്ണം സാധിക്കണം. അങ്ങനെ അത് ശിക്ഷയായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ പാട്ട് പാടുമ്പോഴത് ഫിനഹാസിൻ പ്രാർത്ഥനയും പോൽ അതിനെ നിത്യ പുരോഹിതത്തിന്റെ അവകാശിയാക്കിയ പ്രാർത്ഥനയായിട്ടാണ് പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഞാൻ ഒന്നും വിശദീകരിച്ചത്. ഇങ്ങനെ ഓരോന്നും എടുത്ത് വിശദീകരിക്കാൻ പോയ ഇഷ്ടം പോലെയുണ്ട്. എന്നാലും രണ്ടു മൂന്നെണ്ണം കൂടെ കണ്ട് നമുക്ക് നിർത്താം. ഇരുതി നിരവിട്ടീറേതൂതനിറങ്ങി ചെന്നു ഇതമുടുമറിയാം ഗൃഹമതിൽ ചൊല്ലിയത്. അത്ര നമ്മുടെ ഈ പാട്ടുകളുടെ അത്രയും ഒരു പെന്തക്കോസുകാർ വചനം വിശദീകരിച്ചാലും അത് കേട്ടോ. നിങ്ങൾ ഈ പാട്ടെടുത്ത് വെച്ച് ധ്യാനിച്ച് ഭാഗം കൂടെ ഒന്ന് ചേർത്ത് നോക്കി വള്ളി പുള്ളി വിടാതെ എത്ര ശ്രേഷ്ഠമായിട്ട് എഴുതി വെച്ചേക്കെന്നറിയാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഒന്നാം അധ്യായത്തില് അവൻ അവളുടെ അരികിൽ അകത്തു ചെന്നു ദൂതൻ അകത്തു ചെന്നു. ഇത് മുടുമറിയാം ഗൃഹമതിൽ ചെന്നു. അത്ര മനോഹരമായിട്ട് ആ വാക്കുകൾ എഴുതി വെച്ചേക്കുന്നത് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 26-27. അത് വായിക്കണമെന്നില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ശരണത്താലേ നിൻകൃപയിൽ മരണമടഞ്ഞോ ഒരു ദാസരനിൻ ജീവസ്വരം അതുണർത്തണമേ. ശരണത്താലേ നിന്റെ കൃപയിലെ ശരണത്തിൽ മരണമടഞ്ഞവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ തന്നെ മരണമടഞ്ഞവർ. വെളിപാട് 14:13 റെവലേഷൻ ചാപ്റ്റർ നമ്പർ 14 വേഴ്സ് നമ്പർ 13.
ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു.
അതെ, അപ്പൊ അതുകൊണ്ടാണ് അവര് വിശ്രമിക്കുക. ദൈവത്തിൽ മരിക്കുന്ന ശരണത്താലേ മരണമടഞ്ഞോ ഒരു ദാസര ദൈവത്തിൽ മരിക്കുന്ന മൃതന്മാർ നിന്റെ കൃപയിൽ നിന്റെ ശരണത്തിൽ മരിക്കുന്ന മൃതന്മാർ. അത്ര അവരെ നമ്മൾ അങ്ങനെ അത്ര ശ്രേഷ്ഠതയോടുകൂടി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ ഓർക്കുക അവരെ അവരുടെ പ്രവർത്തനങ്ങൾ പിന്തുടരുക. അതുകൊണ്ട് നമ്മൾ വീണ്ടും അവർക്ക് വേണ്ടി ഹാവ് മേഴ്സി ഓൺ ദം ആൻഡ് അസ്, കർത്താവേ അവരോട് ഞങ്ങളോടും കരുണ ചെയ്യണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ, എത്തരുതേ വിധിയിൽ കടമൂർത്തിയിടരുതേ, ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ, രാപ്പകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. സാംസ് 143:2 143 സങ്കീർത്തനം 2 വാക്യം. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ, എത്തരുതേ വിധിയിൽ കടമൂർത്തിയിടരുതേ, ബലഹീനത നീക്കി തുണ വായിച്ചേ.
അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്, ജീവനുള്ളവൻ ആരും തിരിച്ചനിൽ നീതിമാനാകില്ലല്ലോ. ശത്രു എന്നെ കാണുന്നു, ഉപദ്രവിച്ചിരിക്കുന്നു, അവനെ തകർത്തിരിക്കുന്നു.
അതാ അപ്പോ നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ, എത്തരുതേ വിധിയിൽ കടമൂർത്തിയിടരുതേ. നമ്മള് നാഥനെ വാഴ്ത്തു വിനുത്തമൊരു പെരുമുള്ള ധൂപയുത പാട്ടിന്റെ ഇടയ്ക്ക് പാടുന്ന ഒരു ഒരു ഫാൻസായ അത് 143 സങ്കീർത്തനം 2 വാക്യത്തിൽ നിന്ന്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ. ഉടയോ നാഥ നീയുദ്ധാനം ചെയ്തപ്പോൾ തോട്ടക്കാരൻ പോൽ മറിയാം കണ്ടു മകനെ നീയോ. ലൂക്കോസ് 24 സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 24 വേഴ്സസ് 1 ഓൺവേഡ്സ്.
അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1 ദിവസം അധികാലത്ത് കല്ലറത്തിലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുത്തി കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവായി യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ നിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു.
വിശദാംശം നമുക്കറിയാം. അതുകൊണ്ട് അപ്പോ സാധനം കൂടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമുക്കത് തൽക്കാലം അവിടെ വിരാമം ഇടാം. ഇപ്പം 9 ഇനി അരമണിക്കൂർ സമയം മറ്റു ചില കാര്യങ്ങളും കൂടെ വേദോസ്ഥാടിസ്ഥാനങ്ങളും പൊതുവായ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ എല്ലാം നമ്മുടെ ആരാധന മുഴുവൻ എടുത്തു. ഇത് മുഴുവൻ വേദോസ്ഥാടിസ്ഥാനത്തിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് വചനമില്ല സഭയിൽ വചനമില്ല എന്ന് പറയരുത്. പക്ഷേ വചനമനുസരിച്ച് മാത്രമേ സഭ നയിക്കപ്പെടാവൂ എന്നും പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല കേട്ടോ. അത് എപ്പോഴും ഓർക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഒരു കാര്യം കൂടി നമ്മുടെ വിശ്വാസ പ്രമാണം കൂടി നമുക്ക് അതിന്റെ വേദവസ്ഥ അടിസ്ഥാനം കൂടി പെട്ടെന്നൊന്ന് കണ്ടുപോകാം. ക്രീഡ്, നൈസിയൻ ക്രീഡിന്റെ സ്ക്രിപ്ചറൽ റെഫറൻസസ് പെട്ടെന്നൊന്ന് നോക്കാം. ധാരാളം ഉണ്ട്, ഞാൻ ഒത്തിരി പറയും, ഓരോന്നൊക്കെ വായിച്ചാൽ മതി. വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്. ഡിയോട്ടോണമി ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 4 ഓൺവേർഡ്സ് ഒന്ന് വായിച്ചു തുടങ്ങിക്കോ. ആവർത്തനം 6:4 അറിയാവുന്നവരുണ്ടെങ്കിൽ കാണാൻ പറഞ്ഞാലും കുഴപ്പമില്ല. ആവർത്തനം 6:4 ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ദൈവമായ കർത്താവ് ഏക കർത്താവ്, അതാണ് ഇസ്രായേല്. അതാ വി ബിലീവ് വൺ ട്രൂ ഗോഡ്, ഏക സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫാദർ ഓൾമൈറ്റി, ജനസിസ് 17:1.
അബ്രഹാമിന് 98 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന്റെ പ്രതിജ്ഞനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു.
സർവശക്തിയുള്ള ദൈവമാകുന്നു, സർവശക്തിയുള്ള ദൈവം, സർവശക്തിയുള്ള. ഇപ്പോ ഓരോ വാക്കെടുത്താലും അത് മുഴുവൻ വേദവസ്ഥ അടിസ്ഥാനം ഉണ്ടെന്ന് പറയാനായിട്ടാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നത്. സർവശക്തിയുള്ള പിതാവായി എന്ന് പറഞ്ഞ ഓരോന്നിനും വേദവസ്ഥ, സർവശക്തിയുള്ള പിതാവായി, അവൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ച്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. പിതാവായി സർവശക്തിയുള്ള എന്നുള്ളതിന് ജനസിസ് 17:1, ഡാനിയൽ 4:35, സെയിന്റ് മാത്യു 6:9, എഫേഷ്യൻസ് 4, റെവലേഷൻസ് 1:8, അങ്ങനെ ധാരാളം ഉണ്ട്. അപ്പോ വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ് ഫാദർ ഓൾമൈറ്റി, മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. അറിയാമല്ലോ ജനസിസ് 1:1 പറയുന്ന, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. Isaiah 40:28, Revelations 10:6. Isaiah 40:28 എന്ന് വായിച്ച് അപ്പത്ര പരിചയമില്ലാത്തൊരു
വാക്യമായിരുന്നു.
Romans 11:36, Revelations 4:11, അവിടെ എല്ലാം വായിക്കുന്നു, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ. ഏതെങ്കിലും ഒരെണ്ണം വായിച്ചോ, Revelations 4:11 വായിച്ചു.
നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ചെയ്തുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തി.
ഓൾ തിങ്സ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, ഇതെല്ലാം ഈ വാക്യങ്ങളെല്ലാം ആ പ്രസ്താവനയെ സാധൂകരിക്കുന്ന. അടുത്ത വി ബിലീവ് ഇൻ വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഇൻ വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദ ഓൺലി ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ്, ബിഗോട്ടൺ ഓഫ് ദി ഫാദർ ബിഫോർ ഓൾ ഏജസ്, ഗോഡ് ഫ്രം ഗോഡ്, ലൈറ്റ് ഫ്രം ലൈറ്റ്. ബിഗോട്ടൺ ഓഫ് ദി ഫാദർ ബിഫോർ ഓൾ വേൾഡ്സ്, ലൈറ്റ് ഓഫ് ലൈറ്റ്, ട്രൂ ഗോഡ് ഓഫ് ട്രൂ ഗോഡ്, ബിഗോട്ടൺ നോട്ട് മേഡ്, being one essence with the father and by whom all things were made. അപ്പൊ സെയിം എസൻസ് വിത്ത് ഫാദർ എന്ന് പറയുന്നതിന് ഇത് സെയിന്റ് ജോൺ 1:1, അതുകൂടാതെ സെയിന്റ് ജോൺ 1:1-2, 3:18, സെയിന്റ് ജോൺ 8:58, സെയിന്റ് ജോൺ 14:9-10, സെയിന്റ് ജോൺ 20:28, കൊലോസിൻസ് 1:15-17, ഹീബ്രൂസ് 1:3-6 തുടങ്ങി ധാരാളം വാക്യങ്ങളുണ്ട് കേട്ടോ. എല്ലാം കൂടെ വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. ഓൾ തിങ്സ് വെയർ മെയ്ഡ് എന്നുള്ള പറയുന്നത് ലെസൺസ് വിത്ത് ഫാദർ ആൻഡ് ബൈ ഹും ഓൾ തിങ്സ് വെയർ മെയ്ഡ്, ജോൺ 1:16, and for our salvation came down. ധാരാളം വാക്യങ്ങളുണ്ടല്ലോ. സെയിന്റ് മാത്യു 1:20-23, സെയിന്റ് ജോൺ 1:46-38, സെയിന്റ് ലൂക്ക് 19:10 തുടങ്ങി ധാരാളം വാക്യങ്ങൾ. അങ്ങനെ ഓരോന്നെടുത്താലും ആൻഡ് വാസ് ഇൻകാർണേറ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഓഫ് ദി ഹോളി വെർജിൻ മേരി മദർ ഓഫ് ഗോഡ് ആൻഡ് ബിക്കേം മാൻ ആൻഡ് വാസ് ക്രൂസിഫൈഡ് ഫോർ അസ് ഇൻ ദ ഡേയ്സ് ഓഫ് പോണ്ടിയസ് പൈലറ്റ് and suffered and died and was buried. അങ്ങനെ ധാരാളം വാക്യങ്ങൾ, ധാരാളം ധാരാളം വാക്യങ്ങൾ ഉണ്ട്. ഞാൻ അത് എല്ലാം കൂടെ വിശദീകരിക്കുന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് അതൊരു ഒരു അതിനൊരു കോപ്പി എല്ലാവർക്കും അയച്ചു തരാം. അപ്പൊ അതിനുവേണ്ടി എന്നെ സമയം കളയണമെന്നില്ല. അതിൻ്റെ ഒരു കോപ്പി ഞാൻ എല്ലാവർക്കും അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് പ്രിഫർ ചെയ്യാനായിട്ട് ഈസിയാണ്. അതിനുവേണ്ടി സമയം കളയുന്നില്ല. കുറച്ച് കൺക്ലൂഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കണ്ടത് എഴുതപ്പെട്ട ബൈബിൾ എന്ന പുസ്തകത്തിൽ എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, പഴയ നിയമം പുതിയ നിയമം അതിന്റെ വിശദാംശങ്ങൾ, ആ എഴുതപ്പെട്ട വചനത്തിൽ നിന്നുള്ള സഭയുടെ ലിറ്റർജിയുടെ അടിസ്ഥാനം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത്. അപ്പോൾ എഴുതപ്പെട്ടത് മാത്രം മതി എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു. അതിന് സോളാ സ്ക്രിപ്റ്റുറ എന്നുള്ള ചിന്തയെ എന്തുകൊണ്ട് നമുക്ക് അത് മാത്രം അങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലൂടെ പറഞ്ഞു എങ്കിലും ഒന്ന് രണ്ട് ഹെഡിങ്സ് ആയിട്ട് അതൊന്ന് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. സോളാ സ്ക്രിപ്റ്റുറ ഈസ് നോട്ട് ഇൻ ദ ബൈബിൾ, അത് വേദപുസ്തകത്തിൽ തന്നെ പുസ്തകം മാത്രം മതി എന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ സെക്കൻഡ് പോയിന്റ്, ദ വേർഡ് ഓഫ് ഗോഡ് റെഫേഴ്സ് ടു ഓറൽ ടീച്ചിങ്സ് ഓൾസോ. ദൈവവചനം എന്ന് പറഞ്ഞാല് പറയപ്പെട്ട അല്ലെങ്കിൽ പാരമ്പര്യം, ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി, വാമൊഴി പാരമ്പര്യം എന്നൊരു കാര്യം കൂടി ഉണ്ടെന്നുള്ള ധാരാളം വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാ. നമ്മളെ ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കണം, എല്ലാം എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ധാരാളം ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ വാക്യങ്ങളൊക്കെ ഞാൻ പലതും തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു, ഫസ്റ്റ് തെസ്സലോനിക്കർ ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 30, ഒന്ന് തെസ്സലോനിക്കർ 2:13.
ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാവുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിലാവിച്ചിരിക്കുന്നു.
അപ്പൊ പ്രസംഗിച്ച വചനം ദൈവവചനമാ, പ്രസംഗിച്ചത് എഴുതിയതല്ല, എഴുതപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്ന എഴുതിയ കാര്യമല്ല, ഞങ്ങൾ പ്രസംഗിച്ച കാര്യം പോലും ദൈവത്തിന്റെ വചനമാണ്, അത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്, സെക്കൻഡ് തെസ്സലോനിയൻ വലത്തോട്ടൊന്നുടന്ന് മറിച്ച് സെക്കൻഡ് തെസ്സലോനിയൻ 3:6, 2 തെസ്സലോനിക്കർ 3:6.
സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വെച്ച് ക്രമം നടക്കുന്ന ക്രമീകരിച്ച് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു.
അപ്പോ നമ്മുടെ അവരുടെ കൽപ്പന പാലിക്കുന്നവരോട് അകന്നു കൊള്ളണം, അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം. തേർഡ് വൺ, ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ള, ട്രഡീഷൻ ഈസ് നോട്ട് എ ഡേർട്ടി വേർഡ്. ഈ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു മോശം വാക്കൊന്നുമല്ല കേട്ടോ. സത്യത്തിൽ ഈ വ്യർത്ഥമായിരിക്കുന്ന പിതൃപാരമ്പര്യങ്ങൾ കൊലോസ്യൻസ് 2 ഇടത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മളെ അപ്പോസ്തോലിക് ട്രഡീഷൻ, ആ ട്രഡീഷൻ എന്നുള്ള വാക്ക് ഓർത്തഡോക്സുകാർ ഉപയോഗിക്കുന്ന അപ്പോസ്തോലിക് ട്രഡീഷനാണ് കേട്ടോ, അത് ഇനിയും തെറ്റിപ്പോകരുത്. അപ്പോസ്തോലിക് ട്രഡീഷനെയാണ് നമ്മൾ പാരമ്പര്യം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പ്രാദേശികമായിട്ട് അവിടെ നടക്കുന്ന കോഴിവെട്ടും ഇറച്ചി വെട്ടും അത് ഒരു ഒന്നുമല്ല ട്രഡീഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ ട്രഡീഷൻ, ദ വേർഡ് ട്രഡീഷൻ മീൻസ് അപ്പോസ്തോലിക് ട്രഡീഷൻ. അപ്പൊ അതിനെ എല്ലായിടത്തും, ഈ കോഴിവെട്ടൊന്നും ഇല്ലാത്ത അമേരിക്കയിലും ഇതിനെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, എഴുതപ്പെട്ടത് മാത്രം മതിയെന്ന് പഠിപ്പിക്കില്ല, എല്ലായിടത്തും ഉണ്ട് അത്. അതുകൊണ്ട് ഈ പാരമ്പര്യം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നു. അപ്പോസ്തോലിക് ട്രഡീഷനെയാണ് നമ്മൾ ട്രഡീഷൻ എന്നുള്ള വാക്കും കൊണ്ട്, അപ്പോസ്തോലിക് ട്രഡീഷനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ വാക്കുകൾ, വാമൊഴി പാരമ്പര്യം, അതിൽ നിന്ന് ലഭിച്ച ധാരാളം കാര്യങ്ങളുണ്ട്. അതിലൂടെയൊക്കെ ഒന്ന് പോകാൻ ഞാൻ വിശ്വസിക്കുക ചുരുങ്ങിയ സമയം കൊണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. പിന്നീട് ഈ സ്ക്രിപ്ചർ ഈസ് ദ ഫൈനൽ ജഡ്ജ് എന്നുള്ളൊരു ഒരു ചിന്താഗതിയുണ്ട്. സ്ക്രിപ്ചർ ഈസ് ദ ഫൈനൽ ജഡ്ജ്, അങ്ങനല്ല അത്. അത് മാത്രം എന്ന് നമുക്ക് കരുതാനായിട്ട് പറ്റത്തില്ല. It does not rule out all bindings of traditional church authority. It does not rule out all binding tradition and church authority. അത് സ്ക്രിപ്ചർ എന്ന് പറയുന്ന ഒരു കാര്യം ചർച്ചിന്റെ അതോറിറ്റിയെ റൂൾ ഔട്ട് ചെയ്ത് കളയുന്ന കാര്യമല്ല. അത് വായിക്കാവുന്നതേ ഉള്ളൂ. ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 42, അപ്പോസ്തല പ്രവൃത്തികൾ 2:42.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു.
അല്ല അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, ഉപദേശം കേട്ട് എഴുതി വെച്ചെന്നല്ല പറഞ്ഞേക്കുന്നത്, അവരുടെ ഉപദേശം കേട്ടു എന്നിട്ട് അതനുസരിച്ചു. വായിക്കണമെന്നില്ല. ഫസ്റ്റ് കൊരിന്ത്യൻസ് 11:2, സെക്കൻഡ് തെസ്സലോനിയൻസ് 2:15, സെക്കൻഡ് തീമത്തി 1:13-14, സെയിം സെക്കൻഡ് തീമത്തി 2:2, ജൂഡ് 3, ഇവിടെ എല്ലാം ഈ കാര്യം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് ചർച്ചിന്റെ അതോറിറ്റി എന്നുള്ള ഒരു കാര്യത്തെ ഒരിക്കലും റൂൾ ഔട്ട് ചെയ്യുന്നില്ല സ്ക്രിപ്ചർ എന്നുള്ള ഒരു കാര്യം, അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. പിന്നീടുള്ളത് നമ്മൾ കാണുന്നതായ ഒരു കാര്യം, ജീസസ് ആൻഡ് പോൾ അക്സെപ്റ്റഡ് നോൺ ബിബ്ലിക്കൽ ഓറൽ ആൻഡ് റിട്ടൺ ട്രഡീഷൻസ്. എഴുതപ്പെട്ട കാര്യമല്ലാതെ മറ്റ് ധാരാളം ഉദാഹരണങ്ങൾ, യേശുക്രിസ്തു തന്നെ പറഞ്ഞ ധാരാളം ഉദാഹരണങ്ങളിൽ നിങ്ങളുടെ പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ പറഞ്ഞേക്കുന്ന സ്പോക്കൺ ബൈ ദ പ്രോഫറ്റ്സ് എന്ന് യേശുക്രിസ്തു പറഞ്ഞേക്കുന്നു. സെയിന്റ് മാത്യു 2:23 വായിക്കാം. സെയിന്റ് മാത്യു 2:23,
അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ പറഞ്ഞതും അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രായ എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു.
പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു എന്ന് പറഞ്ഞാല് എഴുതി വെച്ചേക്കുന്ന കാര്യം, അത് നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് സത്യത്തിൽ അത് എങ്ങും എഴുതി നമ്മൾ കണ്ടല്ലോ, അത് എങ്ങും എഴുതിയൊന്നും വെച്ചിട്ടില്ല, നേരത്തെ കണ്ടതാ. എങ്ങും എഴുതിയിട്ടില്ല, ഒരു ട്രഡീഷനകത്ത് അത് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ അത് സ്പോക്കൺ ബൈ എന്ന് പറഞ്ഞ പ്രകാരം എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പറഞ്ഞ പ്രകാരം അത് ഒരു ഓറോ ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്ന കാര്യമായിരിക്കാം, അതുകൊണ്ട് അത് അങ്ങനെ ചേർത്ത് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സെയിന്റ് പോൾ പറയുന്ന ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ നമ്പർ 10 വേഴ്സ് നമ്പർ 4, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ നമ്പർ 10 വേഴ്സ് നമ്പർ 4,
ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ല അവർ കുടിച്ചത്.
അവരെ അനുഗമിച്ച ആത്മീയ പാറ, പോൾ റെഫേഴ്സ് ടു എ റോക്ക് ദാറ്റ് ഫോളോഡ് ദ ജൂസ് ത്രൂ ദ സൈനായ് വിൽഡർനെസ്. പക്ഷെ അങ്ങനെ അവരെ ഫോളോ ചെയ്ത ഒരു റോക്കിനെ പറ്റി പറയുന്നില്ല. ഈ സംഭവം റാബിനിക് ട്രഡീഷനിൽ ഉള്ളതായ ഒരു കാര്യമാണ്, അവരുടെ ഒരു റാബി പാരമ്പര്യത്തിലുള്ളതായ ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ കാണുന്ന എക്സോഡസ് ചാപ്റ്റർ നമ്പർ 7 വായിക്കണമെന്നില്ല, ഞാൻ അതിന്റെ റെഫറൻസ് അങ്ങ് പറയുന്നേ ഉള്ളൂ. എക്സോഡസ് ചാപ്റ്റർ നമ്പർ 17 വേഴ്സ് നമ്പർ 1-7, നമ്പേഴ്സ് ചാപ്റ്റർ നമ്പർ 20 വേഴ്സ് നമ്പർ 2-13, ഇവിടെയൊക്കെ പറയുന്നുണ്ട്, ഈ പാറയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് ഫോളോ ചെയ്തു എന്ന് പറയുന്നില്ല. ആ ഫോളോ ചെയ്തു എന്ന് പറയുന്ന സത്യത്തിൽ റാബിനിക് ട്രഡീഷനിൽ അത് പറയുന്നുണ്ട്. അത് പൗലോസ്ലീഹായും അങ്ങനെ ആ റാബിനിക് ട്രഡീഷനിന്നടുത്താണ് എ റോക്ക് ദാറ്റ് ഫോളോഡ് ദ ജൂസ് എന്ന് പറയുന്ന ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ സെക്കൻഡ് തീമത്തി ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് നമ്പർ 8, രണ്ട് തീമത്തിയോസ് 3:8 വാക്യം.
മോശയോട്
എതിർത്ത് എന്നവരുടെ പേര് പഴയ നിയമത്തിൽ എഴുതിയിട്ടില്ല. ഇങ്ങനെ സംഭവം പറയുന്നുണ്ട്, മോശയോട് എതിർത്ത് എന്ന് പറയുന്ന ഫറവോന്റെ കൊട്ടാരത്തില് മന്ത്രവാദികള് എതിർത്തു എന്ന കാര്യമാണ്. എക്സോഡസ് ചാപ്റ്റർ നമ്പർ 7 വേഴ്സ് നമ്പർ 8 ഓൺവേർഡ്, പുറപ്പാട് 7:8 മുതൽ.
യഹോവ മോശയോടും അഹ്റോനോടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിക്കും എന്ന് പറഞ്ഞാൽ നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിൽക്കരുത് എന്ന് പറയണം, അതൊരു തർക്കമായി തീരും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹ്റോനും ഫറവോന്റെ അടുത്ത് ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹ്റോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ പുത്രന്മാരുടെയും മുമ്പാകെ നിലച്ചിട്ടു, അത് തർക്കമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു, മിസ്രയീമിലെ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു.
വിദ്വാൻമാരെ, ക്ഷുദ്രക്കാര്, മന്ത്രവാദികൾ എന്ന് പറഞ്ഞേക്കുന്ന രണ്ടുപേരുടെ പേരാണ് ജെന്നേസ് എംബ്രേസ്. അതാണ് സെക്കൻഡ് തീമത്തി 3:8 കോട്ട് ചെയ്തേക്കുന്നത്. സത്യത്തിൽ അത് ഒരു ഓറൽ ട്രഡീഷണൽ ആയിട്ട് നിന്ന കാര്യം പൗലോസ് എടുത്ത് കോട്ട് ചെയ്തേക്കും. വേറെ ഇവരുടെ പേര് നമ്മൾ പഴയ നിയമത്തിൽ എങ്ങും കാണുന്നേ ഇല്ല. വേറെ ഒരു ട്രഡീഷണലും അത് ഓറൽ ട്രഡീഷനിൽ മാത്രമാണ്. അവിടെ നിന്നാണ് ഈ പേര് ഓരോ സ്ത്രീകൾ എടുത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു അവൻ എഴുതി വെച്ചേക്കുന്ന മാത്രമല്ല, കർത്താവും ഓലോസും ഒക്കെ ഈ ഓറൽ ട്രഡീഷൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ അപ്പോസ്റ്റൽ എക്സർസൈസ് അതോറിറ്റി അറ്റ് ദ കൗൺസിൽ ഓഫ് ജെറുസലേം, വായിക്കണമെന്നില്ല, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 15 വേഴ്സ് നമ്പർ 6-30. അതിനകത്ത് അതുകൂടാതെ 16 വേഴ്സ് നമ്പർ 4 അപ്പോസ്റ്റൽ പ്രവൃത്തി 15-ാം അധ്യായം മുഴുവനും, അപ്പോസ്റ്റൽ പ്രവൃത്തി 16-ാം അധ്യായം 4-ാം വാക്യം ഇവിടെ എല്ലാം ആ കൗൺസിൽ കൂടി ഡിസിഷൻ എടുത്തിട്ട് അവരൊരു കൽപ്പന കൊടുത്ത് വിടുന്നതായിട്ട് നമ്മൾ വായിക്കും. അപ്പോ ആ ജെറുസലേം കൗൺസിലിന്റെ അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവർ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാലാകാലങ്ങളിൽ പിതാക്കന്മാർ കൂടുകയും പരിശുദ്ധാത്മാവ് നടത്തുന്നു എന്നുള്ള വിശ്വാസത്തിൽ അവരുടെ തീരുമാനത്തെ നമ്മൾ കൽപ്പനകളിലൂടെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഈ പോലീസ് അപ്പോൾ കാഷ്വലി അസ്യൂംസ് ദാറ്റ് ഈസ് പാസ് ഡൗൺ ട്രഡീഷൻ ഈസ് ഇൻഫാലിബിൾ ആൻഡ് ബൈൻഡിങ്. പോലീസ് നൽകുന്ന ഈ പാരമ്പര്യങ്ങളെ അത് സ്വീകരിക്കണമെന്നുള്ള വളരെ ശക്തിയായിട്ട് പോലീസ് ഓർമ്മിപ്പിച്ചിരുന്ന കാര്യമാണ്. സെക്കൻഡ് തെസ്സലോനിയൻസ് നമ്മൾ വായിച്ചു, സെക്കൻഡ് തെസ്സലോനിയൻസ് 3:14 വായിച്ചു, കൂടെ റോമൻസ് 16:17 കൂടെ ഒന്ന് വായിച്ചു. റോമൻസ്
16:17
ഞാൻ പഠിപ്പിച്ചത് ഞാൻ ഈ പകർന്നതെന്ന അല്ലാതെ വേറെ കൾട്ടുകളോ കിസംസോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാല് take note of those who create dissensions and difficulties in opposition to the doctrine which you have been taught. Avoid them. വളരെ അതിനെ വിട്ട് ഒഴിഞ്ഞിരിക്കണം. അത് വളരെ കൃത്യമായിട്ട് പോലും സ്ത്രീഹ പഠിപ്പിച്ചിരുന്നതായ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് സ്വീകരിക്കാൻ പൂർണ്ണം സാധിക്കണം, ഓറൽ ആൻഡ് റിട്ടൺ ട്രഡീഷൻ എന്നുള്ളൊരു കാര്യം. കൂടാതെ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമ്മുടെ കൗൺസിലിന്റെയും ക്രീഡുകളൊക്കെ കാലാകാലങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ദ ലിറ്റർജിക്കൽ ലൈഫ് ഓഫ് ദി ചർച്ച്, അത് ഇമ്പോർട്ടന്റ് ആണ്. ആരാധന ജീവിതം ഇറ്റ്സ് മോർ ഇമ്പോർട്ടന്റ്. ദ ടീച്ചിങ് ഓഫ് ദി ഫാദേഴ്സ് ആൻഡ് ലൈഫ് ഓഫ് ദി സെയിന്റ്സ്, പിതാക്കന്മാരുടെ പഠിപ്പിക്കലും വിശുദ്ധന്മാരുടെ ജീവിതവും നമ്മൾ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. കണ്ടിന്യൂയിങ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം വിശുദ്ധ സഭയ്ക്കുണ്ട്. അത് എഴുതപ്പെട്ടത് മാത്രമെന്നുള്ളതല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ട്രഡീഷൻ സഭയ്ക്കുണ്ട്. അതും കൂടി സ്വീകരിക്കാൻ തക്കവണ്ണം സാധിക്കണം എന്നുള്ളതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി, എങ്ങനെയാണ് നമ്മൾ വേദപുസ്തകത്തെ സമീപിക്കുക, അത് വായിക്കുകയും ചെയ്യേണ്ടത്. റീഡിങ് ദ ബൈബിൾ വിത്ത് ഒബീഡിയൻസ്, ഹൗ ടു റീഡ് ദ ബൈബിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരം ഹൗ ടു റീഡ് ബൈബിൾ, റീഡിങ് ദ ബൈബിൾ വിത്ത് ഒബീഡിയൻസ്, നമ്മൾ വളരെ അനുസരണത്തോടു കൂടി അത് വായിക്കാനും ധ്യാനിക്കാനും തോന്നും നമുക്ക് സാധിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾ ത്രൂ ദ ചർച്ച്, കേട്ടോ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും കൊട്ടക്കാ കുറയ്ക്കാന്നും പറഞ്ഞ് പറയുന്നതല്ല, അതിന്റെ പുറകെല്ലാം ഓടരുത്. അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾ ത്രൂ ദി ചർച്ച്, വിശുദ്ധ സഭയുടെ വിശദീകരണത്തിലൂടെ പോകണം. ഇപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞു, പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഈ പലപ്പോഴും ഇപ്പൊ ഈ 666 എന്ന് പറയുന്ന ഒരു സംഖ്യയെ വല്ലാതെ എടുത്ത്, സത്യത്തിൽ അത് നീറോ ചക്രവർത്തിയെ പറ്റി എഴുതിയിരിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തുടർന്ന് WWW അത് 666, ഏതെങ്കിലും സോഡാക്കുപ്പിയുടെ മേളിൽ 3 വര കണ്ട ഉടനെ അത് 666, ഇനി അപ്പൊ ബാർക്കോടെ 2 വര 3 വര ഉണ്ട ഉടനെ അത് എങ്ങനെയും 666 ആക്കും. അങ്ങനെ ഈ വന്നോണ്ടിരിക്കുന്ന എല്ലാം 666 ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ അതിന് അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾ ത്രൂ ദി ചർച്ച് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല നമ്മുടെ എല്ലാം വിശദീകരണം കൊടുക്കരുത്. എന്നൊരു മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ് എന്തുകൊണ്ട് നമ്മള് ചർച്ചിന് നിന്ന് മാറി നമ്മൾ അത് ചിന്തിക്കുന്നില്ല എന്നുള്ളത്. ഈ ഉത്പ്രാപണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴ്. എന്തോ അതിന് പറയുന്ന ഇംഗ്ലീഷിലെ വേർഡ് എന്നതാ ഉത്പ്രാപണം. നമ്മള് കർത്താവ് വന്ന് നമ്മളെ വിളിച്ച് എടുത്ത് മുകളിലോട്ട് പോകുന്നതായ കാര്യം ഈ റാപ്ചർ തിയറി വന്നിട്ട്, സോറി ഞാൻ നേരത്തെ നെറ്റ് പഠിപ്പിച്ച പെട്ടെന്ന് എനിക്ക് വാക്ക് കിട്ടി. റാപ്ചർ തിയറി വന്നിട്ട് അത് അവരെ ട്രിബുലേഷനെ പറ്റി പഠിപ്പിക്കും. അപ്പോ പ്രീ ട്രിബുലേഷൻ ആണോ, മിഡ് ട്രിബുലേഷൻ ആണോ, പോസ്റ്റ് ട്രിബുലേഷൻ ആണോ റാപ്ചർ, അവർക്ക് തന്നെ ഇതിനകത്തൊന്നും ഇല്ല. അപ്പൊ പക്ഷെ റാപ്ചർ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അത് എപ്പോഴും എങ്ങനെയാ, ട്രിബുലേഷന്റെ ഇടയ്ക്കാണോ, മൂന്നര വർഷത്തെ ട്രിബുലേഷൻ ആണോ, അത് കഴിഞ്ഞ 1000 വർഷം ചങ്ങലയ്ക്ക് ശേഷം പിന്നെ മില്ലനിയോ ആണോ, ഇതൊന്നും സഭ പഠിപ്പിക്കാനായിട്ട് പോകുന്നില്ല. അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ ഒരു ദിവസം ഈ റാപ്ചർ തിയറിയെ പറ്റി ക്ലാസ് എടുത്തതാണ്. അപ്പോ അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾ ത്രൂ ദി ചർച്ച്, വിശുദ്ധ സഭയിലൂടെ ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ സഭ നിശബ്ദമായിട്ടിരിക്കും. നിശബ്ദമായിട്ടിരിക്കുമ്പോൾ അത് പിന്നെ ശബ്ദിച്ചു കഴിഞ്ഞാലേ അത് പ്രശ്നമുള്ള കാര്യമായതുകൊണ്ടാണ്. ഇപ്പം ഓരോ തിയോളജികൾ ഇങ്ങനെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ പല റിഫോർമേഷൻ ചിന്താഗതിയിലും പോയ ആൾക്കാർ സ്ഥാനത്തെ പറ്റിയൊക്കെ മാറിപ്പം. സജിത്ത് കണ്ണൂര് വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം തിരിച്ചിപ്പോ ഓർത്തഡോക്സിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഷിബു പീഡികയിൽ അദ്ദേഹം വളരെ ശക്തമായി 23 പുള്ളിയുടെ കണക്കനുസരിച്ച് അത്രയും വർഷമൊക്കെ 24 വർഷത്തോളം എന്തൊക്കെ ചെയ്യുന്ന ആളാണ്. വളരെ പള്ളിയിൽ നിന്ന് പോയതാ. ഇപ്പം ഓർത്തഡോക്സി ഏറ്റവും ഭംഗിയായിട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും വേദപുസ്തകത്തെ സമീപിക്കേണ്ടത് ത്രൂ ദി ചർച്ച്, ദ ടീച്ചിങ്സ് ഓഫ് ദി ചർച്ച്, അതിലൂടെ വേണം അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾ ത്രൂ ചർച്ച്. അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നീട് ഒരു പോയിന്റ് കൂടെ ഉള്ളത്, ക്രൈസ്റ്റ് ദ ഹാർട്ട് ഓഫ് ദി ബൈബിൾ, യേശുക്രിസ്തുവാണ് ഹൃദയം. വേദപുസ്തകത്തിന്റെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത ഒരു കാര്യങ്ങളിലും പോയി തൃപ്തിയാടരുത്. യേശുക്രിസ്തു ആണ് ഇതിന്റെ ഏറ്റവും കോറായിരിക്കുന്ന കാര്യം എന്നുള്ളത് എല്ലാം വിശദീകരിക്കാനായിട്ട് ഞാൻ പോകുന്നില്ല. 3-4 പോയിന്റ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അവസാനമായിട്ട് ദ ബൈബിൾ ആസ് പേഴ്സണൽ, നമ്മള് നമ്മളെ നമ്മുടെ ജീവിതത്തെ വചനമനുസരിച്ച് ജീവിക്കുന്ന രീതിയിൽ അതിനെ സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ബൈബിൾ ആസ് പേഴ്സണൽ, ക്രൈസ്റ്റ് ദ ഹാർട്ട് ഓഫ് ദി ബൈബിൾ, പിന്നീട് പറഞ്ഞതായ കാര്യം അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾ ത്രൂ ദി ചർച്ച് ആൻഡ് റീഡിങ് ദ ബൈബിൾ വിത്ത് ഒബീഡിയൻസ്, അനുസരണത്തോടുകൂടി അത് വായിക്കുവാനും അനുസരിച്ച് ജീവിക്കുവാനും പോലും നമുക്ക് സാധിക്കണം. ഇതായിരിക്കണം വേദപുസ്തകത്തിനോടുള്ള നമ്മുടെ സഭയുടെ സമീപനം എന്നുള്ളത് ഓർപ്പിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ബൈബിൾ ഈസ് ദ റിട്ടൺ ട്രഡീഷൻ ആൻഡ് ട്രഡീഷൻ ഈസ് ദ അൺറിട്ടൺ ബൈബിൾ. അത് ഓർത്തിരിക്കണം. നമ്മുടെ ഓർത്തഡോക്സ് പിതാക്കന്മാർ ധാരാളം പേര് ഈ കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഇഫ് ഗോഡ് വാണ്ടഡ് അസ് ടു യൂസ് ഓൺലി സ്ക്രിപ്ചേഴ്സ്, He could have sent the scripture from heaven. We would not need to need the great drama of the cross, the passion of the only begotten son. ഇപ്പൊ ഇതൊരു പുസ്തകം മാത്രം അടിസ്ഥാനമാക്കാനായിരുന്നെങ്കിൽ മേളിൽ നിന്ന് ഇപ്പൊ ഖുറാൻ ഇറക്കിയത് പോലെ ഇങ്ങോട്ട് ഇറക്കിത്തന്നാ മതിയാണ്. അപ്പൊ അതല്ല അതിന്റെ കാര്യം. If God wanted us to use only scripture, he could have sent the scripture from heaven. പക്ഷെ അങ്ങനെ അല്ല പിതാക്കന്മാര് ഓർത്തഡോക്സ് പിതാക്കന്മാര് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ഗ്രേറ്റ് ഡ്രാമ വളരെ പോസിറ്റീവായിട്ടാണ് വാക്ക് ഉപയോഗിക്കുന്നത്, ഗ്രേറ്റ് ഡ്രാമ ഓഫ് ദി ക്രോസ്. ഈ കുരിശിന്റെ ശ്രേഷ്ഠമായിരിക്കണം ഈ കാര്യം. കർത്താവിന്റെ ഇൻകാർണേഷൻ, അവന്റെ മരണം, പുനരുത്ഥാനം, ഇനിയും വരുമെന്നുള്ള ആ വലിയ പ്രസ്താവന, അതെല്ലാം നമ്മള് ട്രഡീഷണലിലും കൂടി സഭാജീവിതത്തിലും കൂടി വേണം മനസ്സിലാക്കാൻ എന്നുള്ള കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാ മതി. വേദോത്സവത്തിനോടുള്ള സമീപനമായിട്ട് പ്രാധാന്യം ഒട്ടും കുറയ്ക്കുന്നില്ല, പക്ഷെ അത് മാത്രം എന്ന് പറഞ്ഞു നിൽക്കരുത്. എഴുതി വെച്ചിട്ടില്ലേ പിന്നെ പ്രശ്നമാണെന്ന് മാത്രം പറയരുത്. ഇത്രയും ക്ലാസ്സുകളെല്ലാം കേട്ടേച്ച് വചനത്തിലുണ്ടോ ചോദിക്കുമ്പോൾ സഭയുടെ പ്രാധാന്യത്തെ കുറിച്ച് തിരിച്ചറിയാനും സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായി സഭയിൽ നടക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് തിരിച്ചറിയാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ഈ കേട്ട കാര്യങ്ങളെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുണ്ട്. പരീക്ഷ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പരീക്ഷകൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതണം. പരീക്ഷ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയൊന്നും ചെയ്യരുത്. കേട്ട കാര്യങ്ങളെ ധ്യാനിക്കാൻ തോന്നും സാധിക്കട്ടെ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദിവസവും വായിച്ചു അതിനോട് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മളെല്ലാവരിലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛ. സഭയും വേദപുസ്തകം എന്ന ഈ വിഷയം നമ്മുടെ ഈ വർഷത്തെ ഫെയ്ത്ത് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തപ്പം അച്ഛൻ പറഞ്ഞിരുന്നു വളരെ വിശാലമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, കുറച്ച് ക്ലാസ്സുകളിൽ അത് ചുരുക്കമായി പഠിപ്പിക്കുക എന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ അച്ഛൻ സൂചിപ്പിച്ചിരുന്നു. എന്നാലും വളരെ കണ്ടൻസ്ഡ് ആയിട്ട് ഈ ക്ലാസ്സുകളിലൂടെ അച്ഛൻ ഈ വിഷയം അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ചുരുക്കത്തിന് നമ്മളെ ഇത് പഠിപ്പിക്കണമെങ്കിൽ അതിന് പുറകിൽ ഒരുപാട് സമയം പ്രിപ്പറേഷന് വേണ്ടി അച്ഛൻ ചെലവഴിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ക്ലാസ്സുകൾ നമ്മളെ ചിരിപ്പിക്കുകയും അതിനേക്കാൾ കൂടുതൽ ചിന്തിപ്പിക്കുകയും ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അച്ഛൻ ക്ലാസ്സുകൾ എടുത്തിരുന്നത്. അച്ഛൻ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് പോലെ പരീക്ഷാ കോമ്പറ്റീഷൻ അതിനായിട്ട് മാത്രം നമ്മൾ ഈ ക്ലാസ്സുകളെ കാണാതെ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെ എല്ലാവരും ഈ ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛൻ്റെ സമയത്തിനും പിന്തുണയ്ക്കും സമാജത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ബൈബിൾ വായിക്കാൻ നമ്മളെ സഹായിച്ചത് അച്ചാമ്മ ഫിലിപ്പാണ്. സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് ഓസ്റ്റിൻ ഇടവകയിലെ അംഗമാണ്. സമാജത്തിന്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ചാമ്മ ഫിലിപ്പിനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനൗൺസ്മെന്റ്, അടുത്ത ആഴ്ച ബുധനാഴ്ച പതിവ് പോലെ 8 മണിക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ജെയിംസ് ചെറിയാൻ അച്ഛനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. മറ്റ് അനൗൺസ്മെന്റുകളൊന്നും ഇല്ല. ലിസാൻഡിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
ഇല്ല അച്ഛാ, വളരെ താങ്ക് യു, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്ലാസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛനെ എല്ലാ ക്ലാസ്സിലും ഓർപ്പിക്കും, പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രയാസപ്പെടരുതെന്ന്. അത് നല്ല കാര്യം തന്നെയാണ്, കാരണം ഈ ഒത്തിരി കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉള്ള ആൾക്കാർ ഒന്ന് വിഷമിച്ചിരിക്കുകയാണ്, നമുക്ക് കിട്ടുമോ കിട്ടുമോ എന്ന്. അപ്പൊ ഇത് വളരെ ഓർപ്പിക്കുന്നത് നല്ല, അതിനേക്കാളൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതാണല്ലോ ഈ പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനും തുടങ്ങുന്നത്. ഇനി ഏതായാലും ഇറ്റ്സ് റിയലി നൈസ് അച്ഛന്റെ ആ ഉത്തേജനവും ആ രീതിയിൽ അച്ഛന് പറയുന്നതും എല്ലാം നന്നായിരുന്നു, വളരെ സന്തോഷം വെച്ച. ഇനിയും ജൂലൈയില് അവിടെ വെച്ച് നമുക്ക് കാണാം.
അടുത്ത വ്യാഴാഴ്ച ജെയിംസ് ചെറിയാനച്ഛന് എനിക്ക് തോന്നുന്നു പിന്നീട് മുന്നോട്ട് വരുമ്പം ഒരു കുറച്ച് ദിവസങ്ങളില് ചിലപ്പോൾ നാട്ടിലോ എല്ലാം പോകാൻ പ്ലാനും എല്ലാം ഉണ്ടെങ്കിൽ അപ്പൊ വ്യാഴാഴ്ചകളിലും കൂടെ അച്ഛന് എടുക്കാൻ സാധിക്കുമെങ്കിൽ അതങ്ങനെ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന്
അറേഞ്ച് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ നോക്കാം. അവൈലബിൾ വ്യാഴാഴ്ച അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പോർഷൻ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം, ചോദിക്കാം, അറേഞ്ച് ചെയ്യാം.
ഓക്കെ, അപ്പൊ എല്ലാരും പരീക്ഷ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും നമ്മള് പരീക്ഷയും കൊണ്ട് പിന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ എല്ലാം അതിനകത്തുനിന്ന് തരാം. അതിനകത്ത് വന്നിട്ട് അതിൽ നിന്ന് മാത്രം പിന്നെ സെലക്ട് ചെയ്ത് കുറച്ച് ചോദ്യം ചോദിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നീട് ഇപ്രാവശ്യം വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. കൂടുതൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾക്കൊള്ളിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോ സമാധാനത്താലെ ഇരിക്കുക, ദൈവം എല്ലാ കൃപകളും തരട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഒരു സ്നേഹം അറിയിക്കും. നമുക്ക് പ്രാർത്ഥിച്ച അവസാനം ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ളതിന്റെ പരിതാപത്തോ ഞങ്ങൾ നീ കാത്തുകൊള്ളണം. രക്ഷിതാവായി പുത്രാജ് ഞങ്ങൾ ശിവരാജ് ഞങ്ങൾ മറച്ചിരുന്നു. ശുദ്ധമുള്ള ഊഹ, ശുദ്ധമുള്ളതിന്റെ കുടീരത്തിനെ ഞങ്ങളായി ചമച്ചുകൊള്ളണം. ദൈവമായ ഭർത്താവിന് നേരമൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും പിതാവാം ദൈവം അവിടുത്തെ സ്നേഹവേഗാനായ പുത്രൻ നമ്പുരാന്റെ കൃപയെ പരിശുദ്ധ റൂഹായാം ദൈവം അവിടുത്തെ സംസർഗവാസം കൂട്ടായ ഞങ്ങളെല്ലാവരുടെ മേലും എം എം വി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും പ്രിയപ്പെട്ടവരെല്ലാവരോടും ദൈവം ഞങ്ങളുടെ ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോട് പ്രവർത്തനങ്ങളോട് വേർപിരിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്നവരുടെ ആത്മാക്കളോ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.
Good night.